ക്രിസ്തുവിൻ്റെ ഈ വാക്കുകൾ പൂർത്തിയാകുന്നത് അവൻ്റെ മരണത്തോടുകൂടിയാണ്. നമ്മളിങ്ങനെ വായിച്ചു കേൾക്കുന്നു, അവൻ കൊല്ലപ്പെട്ടപ്പോൾ ദേവാലയത്തെ രണ്ടായി മറച്ച തിരശ്ശീല നെടുകെ കീറിപ്പോയി. ഇതൊരു പ്രതീകമാണ്. പഴയകാല സംസ്കാരത്തിൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ സാന്നിധ്യമെന്ന് പറയുന്നത് ദേവാലയത്തിന്റെ ഹോളി ഓഫ് ഹോളിയിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒന്നായിരുന്നു, അതിനകത്ത് മാത്രം നിറഞ്ഞിരുന്ന ഒന്നായിരുന്നു. ഭൂമിയെയും ദൈവത്തെയും തമ്മിൽ മറച്ചു പിടിക്കുന്ന ഒരു തിരശ്ശീല ഉണ്ടായിരുന്നു. അവന്റെ മരണത്തോടെ ഈ തിരശ്ശീല രണ്ടായി കീറിപ്പോയി. മഴ പെയ്തു, ഭൂമി മുഴുവൻ ഇനി ഇവന്റെ സാന്നിധ്യം പടരുകയാണ്. ഈ മഴയോടൊപ്പം പെയ്തിറങ്ങുകയാണ്. മൈതാനങ്ങളിൽ, ക്ലാസ് മുറികളിൽ, തിരക്കുള്ള ഡ്രാമുകളിൽ, പ്ലാറ്റ്ഫോമുകളിൽ, സ്കൂൾ ഗ്രൗണ്ടുകളിൽ, എല്ലായിടത്തും മെസ് ഹാളിൽ, ലാബുകളിൽ ഇവന്റെ സാന്നിധ്യം നിറയുകയാണ്. കീറിയ തിരശ്ശീല പഠിപ്പിക്കുന്ന പാഠം ഇതാണ്. ഇനി മുതൽ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് ദേവാലയത്തിന്റെ ഹോളി ഓഫ് ഹോളിയിൽ മാത്രം ഒതുക്കപ്പെടേണ്ട ഒന്നല്ല, ഭൂമി മുഴുവൻ പടരുന്ന ഒരനുഭവമാണ്. ആ മലയിലും ഈ മലയിലുമല്ല, എല്ലാ മലകളിലും മനുഷ്യർ ദൈവത്തെ ആരാധിക്കുന്ന കാലം വരുന്നു. എവിടെ വെച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളതിന് പകരം എവിടെ വെച്ച് പ്രാർത്ഥിച്ചുകൂടാൻ ചോദിക്കാനായിട്ട് പഠിക്കുക. ഉപനിഷത്തിനകത്ത് നമ്മൾ വായിക്കുന്ന ഒരു കുഞ്ഞു കഥയുണ്ട്. ഗുരു തന്റെ മൂന്ന് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഓരോ മാമ്പഴം തരാം, ആരും കാണാതെ ഈ മാമ്പഴം ഭക്ഷിക്കുക. ഒന്നാമൻ 2 സെക്കൻഡിനുള്ളിൽ ഈ മാമ്പഴം ഭക്ഷിച്ചു, ആരും കാണാതെ. രണ്ടാമൻ 10 മിനിറ്റ് ശേഷം മടങ്ങി വന്നു, ആരും കാണാതെ മാമ്പഴം ഭക്ഷിച്ചു. മൂന്നാമനാവട്ടെ അന്ത്യമായിട്ട് മടങ്ങിയെത്തിയിട്ടില്ല. ഗുരു ഇവനെ അന്വേഷിച്ച് ഒരു റാന്തൽ വിളക്കം തൂക്കിക്കൊണ്ട് വനത്തിലൂടെ അലയുകയാണ്. ഒരിടത്ത് ചെല്ലുമ്പോൾ കാണാം ഈ കുഞ്ഞ് തളർന്നു കിടന്നുറങ്ങുന്നു. അവന്റെ കൈവശം ഈ മാമ്പഴമുണ്ട്. ഗുരു കുഞ്ഞിനോട് ചോദിച്ചു, കുഞ്ഞെ നിനക്ക് എന്ത് പറ്റി? അവൻ പറഞ്ഞു, ഞാൻ വിശന്ന് തളർന്നുറങ്ങുകയാണ്, നിന്റെ കയ്യിലെ മാമ്പഴം നീ ഭക്ഷിക്കാഞ്ഞതെന്ത്? ഒളിവൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരു അങ്ങ് പറഞ്ഞിട്ടില്ലേ ആരെയും കാണാതെ ഈ മാമ്പഴം ഭക്ഷിക്കണമെന്ന്? പക്ഷേ ഞാൻ നോക്കുന്നിടത്തൊക്കെ ദൈവത്തിന്റെ മിഴികളാണല്ലോ കാണുന്നത്, പിന്നെ എങ്ങനെ ഞാൻ ഈ മാമ്പഴം ഭക്ഷിക്കും? എങ്ങനെ ഞാൻ അങ്ങേക്ക് നൽകിയ വാക്ക് പാലിക്കും? ഗുരു ഇവനെ നമസ്കരിക്കുന്നതായിട്ടാണ് ആ കഥ അവസാനിക്കുന്നത്. കുഞ്ഞെ നീ എന്റെ ഗുരുവാണെന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യത്തെക്കുറിച്ച് അവബോധം ലഭിക്കുമ്പോൾ വല്ലാത്ത ഒരു ഉത്സവമായിട്ട് ആത്മീയത മാറുന്നു. നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യം. ബൈബിൾ നമ്മൾ വായിക്കുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് ഭൂമിയുടെ ജലത്തിന് മുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു, ഹോവറിംഗ് ഓവർ. ആ മലയിലും ഈ മലയിലുമല്ല, എല്ലാ മലകളിലും മനുഷ്യർ ദൈവത്തെ ആരാധിക്കുന്ന കാലം വരുന്നു. എവിടെയൊക്കെ ഇനി മനുഷ്യർ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ, ഈ ദൈവസാന്നിധ്യ അവബോധത്തെക്കുറിച്ച് കോൺഷ്യസ് ആകുമ്പോൾ, ആ നിമിഷം അതൊക്കെ പ്രാർത്ഥനാഗീതങ്ങളായിട്ട് ഉയരുന്നു. പ്രാർത്ഥിക്കാനായിട്ട് ധ്യാനകേന്ദ്രങ്ങളില്ല, പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥനാ കൂട്ടായ്മകളില്ല എന്നൊക്കെ പറയുമ്പോൾ അറിഞ്ഞുകൊള്ളുക, എല്ലായിടത്തുമുണ്ടല്ലോ ഇവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമായിട്ട്. നീ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളത്, എങ്ങനെ സ്നേഹിക്കണമെന്ന് ചോദിക്കുന്നത് കണക്ക് മൗഢ്യമുള്ള ചോദ്യമാണിത്. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയുക, ഓരോരുത്തരും സ്നേഹിക്കുന്നത് അവന്റേതായ വ്യത്യസ്തമായ ഡിസ്പൊസിഷനിലാണ്, അവന്റേതായ വ്യത്യസ്തമായ ആറ്റിറ്റ്യൂഡിൽ നിന്നുകൊണ്ടാണ്. ഒരച്ഛൻ മകളെ സ്നേഹിക്കുന്നത് മകൾക്ക് കത്തെഴുതിക്കൊണ്ടായിരിക്കാം, വേറൊരച്ഛൻ മകളെ സ്നേഹിക്കുന്നത് മകൾക്ക് റുമ്മ നൽകിക്കൊണ്ടായിരിക്കാം, വേറൊരമ്മ മകനെ സ്നേഹിക്കുന്ന അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം. സ്നേഹത്തിൽ നമുക്ക് ചിട്ടയുള്ള നിയമങ്ങളില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഒരു മിഴികളിലൂടെ നോക്കാൻ പറ്റുമെങ്കിൽ നമുക്കുമറിയാം പ്രാർത്ഥനയ്ക്കുമില്ല ഒരു ചിട്ടകളും. എവിടെയൊക്കെ മനുഷ്യൻ ദൈവസാന്നിധ്യത്തെക്കുറിച്ച് അവബോധം ലഭിക്കുന്നോ അതൊക്കെ പ്രാർത്ഥനയായിട്ട് മാറുന്നുണ്ട്. അധ്യാപകനായ എന്റെ അപ്പൻ അധികം പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ മനുഷ്യൻ ഒരു നിമിഷം തിരുഹൃദയത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കണ്ണടച്ച് നിന്നുകൊണ്ട് തന്റെ സ്കൂളിലേക്ക് പോകുമ്പോൾ അറിഞ്ഞുകൊള്ളുക, ഈ മനുഷ്യന്റെ ഈ ദിവസം മുഴുവൻ പ്രാർത്ഥനയായിട്ട് രൂപാന്തരപ്പെടുന്നു. അല്ലെങ്കിൽ എന്റെ അമ്മ ഓരോ പ്രഭാതത്തിലും എഴുന്നേറ്റ് 91-ാം സങ്കീർത്തനം, അത്തിനതിനെ കൂടാരമാകുന്നു, അവന്റെ തിരകിൻകീഴിൽ ഞാൻ എന്നെത്തിനെ ഒളിപ്പിച്ചിരിക്കുന്നു, ഒരനർത്ഥവും ഒരു തിന്മയും ഞാൻ ഭയപ്പെടുകയില്ല, വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും പകൽ പറക്കുന്ന മാരമായ അസ്ത്രങ്ങളിൽ നിന്നും അവൻ എന്നെ മോചിപ്പിക്കുമെന്ന് സങ്കീർത്തനം ഉറക്കെ ചൊല്ലിക്കൊണ്ട് അടുക്കളയിൽ കാപ്പിക്ക് വേണ്ടി ചായ കൂട്ടുമ്പോൾ, എല്ലാവരും ഉറങ്ങുമ്പോൾ ഈ അമ്മ തന്റെ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. ഈ ദിവസത്തെ ഇവളുടെ മുഴുവൻ ഓട് ജോബ്സും പ്രാർത്ഥനയായിട്ട് രൂപാന്തരപ്പെടുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളി ഒരു ചന്ദനത്തിരി കത്തിച്ചിട്ട് ഒന്ന് കണ്ണുകൾ അടച്ചിട്ട് തന്റെ തൊഴിൽ ആരംഭിക്കുമ്പോൾ അവന്റെ ഒരു ദിവസത്തെ മുഴുവൻ അധ്വാനം, വിയർപ്പ് പ്രാർത്ഥനയായിട്ട് രൂപാന്തരപ്പെടുന്നു. ദൈവസാന്നിധ്യ അവബോധത്തിൽ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കർമ്മങ്ങളൊക്കെ പ്രാർത്ഥനയായിട്ട് രൂപാന്തരപ്പെടുന്നു. അസീസിലെ ഫ്രാൻസിസ് ആണ് പ്രാർത്ഥനയ്ക്ക് ഇത്ര മനോഹരമായ വീക്ഷണം തരാനായിട്ട് ആദ്യമായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരാൾ. ഓടക്കുഴൽ വായിക്കുന്ന പസഫിക്കുസ് എന്ന് പറയുന്ന സഹോദരൻ വന്നിട്ട് പറയുന്നു, എനിക്ക് പ്രാർത്ഥിക്കാനാവുന്നില്ല, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ ഒത്തിരി ആഗ്രഹമുണ്ട്. ഫ്രാൻസിസ് അവനോട് ചോദിച്ചു, നിനക്ക് എന്തറിയാം? അവൻ പറഞ്ഞു, ഞാൻ നല്ലതുപോലെ ഫ്രൂട്ട് വായിക്കും. നീ നിന്റെ ഫ്രൂട്ട് വായിക്കുക, ആൻഡ് ദാറ്റ് ബിക്കംസ് യുവർ പ്രയർ. ദൈവത്തിന്റെ മുമ്പിലാണെന്നുള്ള ബോധത്തോടുകൂടി നീ നിന്റെ ഓടക്കുഴൽ മീട്ടുമ്പോൾ ഇത് പ്രാർത്ഥനയായിട്ട് രൂപാന്തരപ്പെടുന്നു. ഞങ്ങൾ ഫ്രാൻസിക്കൻ സമൂഹത്തിൽ ആദ്യകാല പിതാക്കന്മാരിൽ ഒരാള് കോമാളിയാണ്, ജൂനിപ്പർ എന്നാണ് പേര്. ഫ്രാൻസിന്റെ ആദ്യ 12 ശിഷ്യന്മാരൊരുവനാണിവൻ. ഇവൻ വന്നിട്ട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ കൊതി വരുന്നു, ഇതുപോലെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ഫ്രാൻസിസ് പുഞ്ചിരിയോട് ചോദിച്ചു, നിനക്ക് എന്തറിയാമായിരുന്നു ഇതിനു മുമ്പ്? ഇവൻ പറഞ്ഞു, ഞാൻ സർക്കസിൽ ഒരു കോമാളിയായിരുന്നു, എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഒരുവൻ. അപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, ആരും ദേവാലയത്തിലില്ല എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ ദേവാലയത്തിന്റെ വാതിലുകളൊക്കെ അടച്ചിട്ട് നിനക്കറിയാവുന്ന കുറെ കോമാളിത്തരങ്ങൾ ദൈവത്തിന് കാണിച്ചു കൊടുക്കുക. ഇവൻ സർക്കസിൽ അതേ വിദ്യകൾ പള്ളിയിൽ വന്ന് കാണിക്കാൻ തുടങ്ങി, വളയമില്ലാതെയും വളയത്തിലൂടെയൊക്കെ ചാടി കാണിച്ചുകൊണ്ട്. തന്റെ ശിഷ്യന്മാരെ ജാലകത്തിലൂടെ വിളിച്ച് കാണിച്ചുകൊണ്ട് ഫ്രാൻസിസ് പറഞ്ഞു, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫോം ഓഫ് പ്രയർ ഐ ഹാവ് ഫൗണ്ട്. കോമാളിക്ക് തന്റെ കോമാളിത്തരങ്ങൾ പ്രാർത്ഥനയായിട്ട് മാറുന്നു. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് നിയമങ്ങളില്ല, അത് സ്നേഹത്തിന് നിയമങ്ങൾ ഉണ്ടാവണമെന്ന് പഠിപ്പിക്കുന്നത് പോലെ ഒരു മൗഢ്യമാണ്. എവിടെയൊക്കെ മനുഷ്യൻ തന്റെ ദൈവാവബോധത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നോ അവന്റെ മുഴുവൻ കർമ്മവും പ്രാർത്ഥനയായിട്ട് മാറുന്നു. ഇതാണ് ഞാൻ ഒന്നാം ദിവസം പറഞ്ഞത്, രതി പോലും പ്രാർത്ഥനയായിട്ട് മാറുന്നുള്ളതെന്ന്. ദൈവസാന്നിധ്യത്തിൽ മനുഷ്യൻ അനുഷ്ഠിക്കുന്ന രതി പോലും പ്രാർത്ഥനയായിട്ട് മാറുന്നു എന്നുള്ളത്. പ്രാർത്ഥനയ്ക്ക് വകതിരിവുകളില്ല, മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ പ്രാർത്ഥനയായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. പഴയകാലത്ത് ഒരു കഥ കേട്ടിട്ടുണ്ട്, ഒരു പള്ളിയിലെ ഇടവികാരിക്ക് തന്റെ ഇടവകയിൽപ്പെട്ട ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ള തോന്നല്. ഒരു ദിവസം ഈ തോമ എന്ന് പറയുന്ന ആളെ തടഞ്ഞെടുത്തിട്ട് ചോദിച്ചു, തോമാച്ചേട്ടൻ പ്രാർത്ഥിക്കുന്നില്ലല്ലോ. പുള്ളി സ്തുതിയൊക്കെ ചൊല്ലി പോവുകയും ചെയ്തു. രാത്രിയിൽ വൈദികന് ദൈവത്തിന്റെ വെളിപാടുണ്ടാവുകയാണ്. ദൈവം പ്രത്യക്ഷപ്പെടുന്നു, എന്നിട്ട് പറഞ്ഞു, ഈ ഇടവകയിൽ ഏറ്റവും നല്ലതുപോലെ പ്രാർത്ഥിക്കുന്ന ആരാണെന്ന് എനിക്കറിയാമോ? വൈദികൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ തന്നെ ആയിരിക്കണമല്ലോ. ദൈവം പറഞ്ഞു, നീയല്ല, തോമസ് ആണ്. ഒരു തോമയോ? അവൻ പള്ളിയിൽ പോലും കണ്ടിട്ടില്ലല്ലോ. എന്റെ ദൈവം പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന അവൻ്റെതാണ്. വൈദ്യൻ ചോദിച്ചു, എന്താ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന? അവന്റെ പ്രാർത്ഥന എന്താണ്? ഓരോ ദിവസവും പ്രഭാതത്തിൽ തോമ എഴുന്നേറ്റിട്ട് ഒന്ന് കണ്ണുയർത്തിയിട്ട് പറയും, ദേ തോമ എണീറ്റിട്ടുണ്ട് കേട്ടോ. രാത്രി കടക്കാൻ നേരത്ത് പറയും, തോമ കടക്കാൻ പോവുകയാണ്. രണ്ട് പ്രാർത്ഥനയേ ഉള്ളൂ. എഴുന്നേൽക്കുമ്പോൾ കണ്ണുയർത്തി, ദാ തോമ എഴുന്നേറ്റിട്ടുണ്ട്. ഉറങ്ങുമ്പോൾ കണ്ണുയർത്തി, ദാ തോമ കിടക്കുകയാണെന്ന് പറയുമ്പോൾ തോമയുടെ 24 പ്രാർത്ഥനയായിട്ട് രൂപാന്തരപ്പെടുന്നു. സദാ പ്രാർത്ഥിക്കുക എന്ന് ക്രിസ്തു പറയുന്നൊരു പൊരുൾ എന്താണ്? ഒരമ്മയും കുഞ്ഞിനെയും എടുക്കുക, അമ്മ കുഞ്ഞിനെ സദാ സ്നേഹിക്കുന്നുണ്ട്, ഇത് തന്നെയാണ് സദാ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിന്റെ പൊരുളും. 1000 കുഞ്ഞുങ്ങളുടെ വിലാപങ്ങളിൽ നിന്ന് അമ്മയ്ക്ക് തന്റെ കുഞ്ഞിന്റെ വിലാപം ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 1000 പേര് നടക്കുന്ന തെരുവീതിയിൽ നിന്നുകൊണ്ട് തന്റെ കുഞ്ഞിന്റെ ഫ്രോക്ക് അമ്മയ്ക്ക് കണ്ടെത്താനാവുന്നുണ്ട്. അമ്മയുടെ ഹൃദയം മുഴുവൻ ഈ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും എല്ലാ സമയവും അമ്മ ഈ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കണമെന്നില്ല. അവൾ പച്ചക്കറി അരിയുന്നുണ്ട്, പ്രൊവിഷണൽ സ്റ്റോറിൽ പോകുന്നുണ്ട്, അതൊക്കെ വിരുന്നുകാരുമത് സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സംഗീതം കേൾക്കുന്നുണ്ട്. ഈ നിമിഷത്തിലൊക്കെ കുഞ്ഞവളുടെ സ്മൃതിപഥത്തിലേക്ക് വരണമെന്നില്ല. എങ്കിലും ഇവളുടെ ഉള്ളിന്റെ ഉള്ളില് ഈ കുഞ്ഞ് ഒരു വികാരമായിട്ട് കിടപ്പുണ്ട്. സദാ പ്രാർത്ഥിക്കുന്നു പറയുന്ന പൊരുളും ഇതാണ്. ഏത് നേരവും സംഗീതങ്ങൾ ചൊല്ലണമെന്നുള്ളതല്ല, ഏത് വിധങ്ങൾ സ്തോത്രഗീതങ്ങൾ ആലപിക്കണമെന്നുള്ളതല്ല, ഉള്ളിന്റെ ഉള്ളില് ഒരു അവബോധമായിട്ട് ദൈവാനുഭവം കിടക്കുക എന്നുള്ളതാണ്. എന്നിട്ടും ചില നേരങ്ങളിൽ ഈ കുഞ്ഞിന്റെ ഓർമ്മ ശക്തമാകുമ്പോൾ അമ്മ കുഞ്ഞിനെ ഡയൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അമ്മ കുഞ്ഞിന് കത്തെഴുതാനായിട്ട് തന്റെ മുറിയിലേക്ക് കയറുന്നു. അപ്പോൾ ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞിന്റെ സ്നേഹവും തന്റെ ജീവന്റെ ശൈലികളും രണ്ട് എൻറ്റിറ്റീസ് അല്ല, രണ്ട് കമ്പാർട്ട്മെന്റുകളല്ല, തന്റെ ജീവനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു അണ്ടർ കറന്റാണിത്, ഒരു അന്ധ പ്രവാഹമാണിത്. ഇതാണ് സദാ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ വാക്കിന്റെ പൊരുളം. അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് ഏതിടവുമാവാം, പ്രാർത്ഥനയ്ക്ക് ഏത് ശൈലിയുമാവാം, പ്രാർത്ഥനയ്ക്ക് ഏത് രൂപവുമാവാം. എവിടെയൊക്കെ ഭൂമിയിൽ നെടുക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, മറിച്ച് ഈ ഭൂമി അതിജീവിക്കാനുള്ള കൃപ കൊടുക്കണമേ, അതിജീവിക്കാനുള്ള കൃപ കൊടുക്കണമേ. വല്ലാതെ അസുരമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. നമ്മുടെ മുമ്പിൽ രണ്ട് സാധ്യതകളുണ്ട്. ഈ തിന്മകളുമായിട്ട് നമ്മളെ തന്നെ ഐഡന്റിഫൈ ചെയ്യുക, ഇല്ലെങ്കിൽ ഈ തിന്മകളോട് നിരന്തരം പോരാടുക. രണ്ടാമത്തെ വഴി തിരഞ്ഞെടുക്കുന്നവന് പ്രാർത്ഥന തന്നെയാണ് കരുത്ത്. ഇവരിതിനെ തള്ളി പറയുന്നില്ല. ഭാരതീയ ആത്മീയതയിൽ ആത്മീയതയെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബിംബമെന്ന് പറയുന്നത് താമരയുടേതാണ്. ഈ താമരയുടെ വേരുകൾ മുഴുവൻ ചെളിയിലാണ്. ഈ വേരുകളൊക്കെ ചെളിയിൽ നിർത്തിയിട്ട് ഈ ചെളിയെല്ലാം വലിച്ചെടുത്തിട്ട് വളർന്നു വരുന്ന താമര ചേർന്ന് മുകളിലായിട്ട് വിരിയുമ്പോൾ ആയിരം ദളങ്ങളുണ്ട് അതിന്. ചെളിയിലൊരു സ്പർശം പോലുമില്ല. ഓരോ ദളങ്ങളിലും ദൈവത്തിന്റെ കൃപ പോലെ ഓരോ മഞ്ഞുതുള്ളികൾ. നമ്മുടെ ആത്മീയതയെക്കുറിച്ചുള്ള വീക്ഷണവും സങ്കല്പവും ഇതായിരിക്കണം. ഇതേ തിന്മകളിൽ പദമൂന്നിക്കൊണ്ട്, ഇതേ തിന്മയുടെ കൾച്ചറിൽ പദമൂന്നിക്കൊണ്ട്, ഇതേ തിരസ്കരണത്തിന്റെ കൾച്ചറിൽ പദമൂന്നിക്കൊണ്ട്, ഇതേ കൺസ്യൂമർസിന്റെ കൾച്ചറിൽ പദമൂന്നിക്കൊണ്ട് നാം ഒന്ന് വിരിയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആയിരം ദളങ്ങൾ, തിന്മയുടെ സ്പർശങ്ങളില്ല. ഉള്ളിലുള്ളത് ദൈവത്തിന്റെ കനിവ് പോലെ, കൃപയുടെ അടയാളം പോലെ ഓരോ മഞ്ഞുതുള്ളികൾ. ഏതൊക്കെയോ പ്രശ്നങ്ങളുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ പ്രാർത്ഥനയാണ് കരുത്തെന്നറിയുക. ഞങ്ങളുടെ നോവിസ് മാസ്റ്റർ, സന്യാസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് നോവിസ് നോവിഷ്യറ്റ് എന്ന് പറയുക. അത് നോവിസ് മാസ്റ്റർ പറയുന്നൊരു കഥയുണ്ട്. ഒരു വർഷം ഒരു അഞ്ചു പ്രാവശ്യങ്ങളും പുള്ളി ഈ കഥ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. അത്ര ഇമ്പോർട്ടൻ്റ് ആയ കഥയായതുകൊണ്ടാവാം. ഇദ്ദേഹം പറയുന്ന കഥ ഇങ്ങനെയാണ്. കീരിയുടെയും പാമ്പിൻ്റെയും കഥയാണ്. കീരി പാമ്പുമായിട്ടിങ്ങനെ അന്യോന്യം ഏറ്റുമുട്ടുന്നു. കുറെ കഴിയുമ്പോൾ കീരിക്ക് തോന്നുന്നു താൻ തളർന്നു പോകുമെന്ന്. കാരണം പാമ്പിന്റെ ദംശനങ്ങൾ ഇതിൽ വിഷബാധയായിട്ട് കയറി തുടങ്ങുന്നുണ്ട്. പിന്നെ കീരി ഇവിടെ നിൽക്കാറില്ല. കീരി പിൻ ഒരു സ്റ്റെപ്പ് വിഡ്രോ ചെയ്തിട്ട് കാട്ടിലേക്ക് പോയിട്ട് തനിക്ക് മാത്രം അറിയാവുന്ന ഏതൊക്കെയോ പച്ചിലകളുണ്ട്, ഈ പച്ചിലകൾ ആഹരിച്ചു തുടങ്ങുന്നു. ഈ കീരിയുടെ പുറകെ പോയിട്ടാണ് നമ്മുടെ ലാടവൈദ്യന്മാർ പാമ്പ് വിഷത്തിനെതിരായിട്ടുള്ള മരുന്നുകൾ കണ്ടെത്താറുള്ളത്. ഈ പച്ചിലകൾ ഭക്ഷിച്ചിട്ട്, ഈ പച്ചിലകളുടെ മരുന്ന് ഭക്ഷിച്ചിട്ട് കീരി പിന്നെയും വന്നിട്ട് പാമ്പുമായിട്ട് ഏറ്റുമുട്ടുന്നു. തളരുന്ന തോന്നുന്ന നിമിഷങ്ങളിൽ പിന്നെയും വിഡ്രോ ചെയ്യുന്നു, പിന്നെയും ഈ പച്ചിലകൾ ഭക്ഷിക്കുന്നു. ഏതൊക്കെയോ ദൈനംദിന പ്രലോഭനങ്ങളിൽ ഏറ്റുമുട്ടുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ കരുത്ത് പച്ചിലകളുടെ കരുത്താണ് പ്രാർത്ഥന. പച്ചിലകളുടെ കരുത്താണ് പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് മൂന്ന് ഘട്ടങ്ങളുണ്ട്. സൂഫി ഗുരുക്കന്മാർ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്. ഒന്നാമത്തെ ഘട്ടത്തിൽ ഞാൻ സംസാരിക്കുന്നു, അള്ള കേൾക്കുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ അള്ള സംസാരിക്കുന്നു, ഞാൻ കേൾക്കുന്നു. മൂന്നാമത്തെ ഘട്ടത്തിൽ അള്ളയും മിണ്ടുന്നില്ല, ഞാനും മിണ്ടുന്നില്ല. നമ്മുടെ ആത്മീയതയുമായിട്ട് ഇത് വളരെ പാരലായിട്ട് പോകുന്നുണ്ട്. പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ പല കാര്യങ്ങളും ആവശ്യപ്പെടാറുണ്ട്. നമുക്കറിയാം കൊച്ചു കുഞ്ഞുങ്ങൾ അവരുടെ അപ്പനും അമ്മയോട് ആവശ്യപ്പെടുന്നത് എത്ര കൗതുകത്തോടുകൂടിയാണ് അവർ കേൾക്കുക. കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾക്ക് പോലും ദൈവം ഇടം കൊടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ അഭിലാഷങ്ങൾക്ക് പോലും ദൈവം ഇടം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഫിഫ്ത് ഡയമെൻഷൻ ഓഫ് പ്രയർ എന്ന പുസ്തകമുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ചുള്ള പുസ്തകമാണിത്. അതിനകത്ത് പറയുന്നത് എങ്ങനെയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൊച്ചുകുട്ടികൾ നൽകുന്നത് പോലെ ഡീറ്റെയിൽസ് പോലും നൽകാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു ഫ്രോക്കിന് വേണ്ടി അവന്റെ അപ്പനോട് ആവശ്യപ്പെടുന്ന കുട്ടി വെറുതെ ഒരു ഫ്രോക്കിന് വേണ്ടിയല്ല ആവശ്യപ്പെടുക, മറിച്ച് കുട്ടിയുടെ മനസ്സിൽ താൻ ധരിക്കേണ്ടി വരുന്ന ഈ കോസ്റ്റ്യൂമിനെ കുറിച്ച് ഒരു കൺസെപ്ഷൻ ഉണ്ട്. അതിന്റെ വർണ്ണങ്ങൾ എന്തായിരിക്കണം, അതിന്റെ ബട്ടൺസ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ. ദൈവം പിതാവാണെങ്കിൽ മനുഷ്യന്റെ നിസ്സാരമായ ഡീറ്റെയിൽസിൽ പോലും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊരു പ്രാർത്ഥനയുടെ ആദ്യഘട്ടമാണ്. ഞാൻ എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഘട്ടം. ഏത് അപ്പനും കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നത് പോലെ പിതാവായ ദൈവം സ്നേഹപൂർവ്വം ശ്രദ്ധിക്കുന്നു. ഞാൻ സംസാരിക്കുന്നു, അള്ള കേൾക്കുന്നു. രണ്ടാമത്തെ ഘട്ടം കുറെ കൂടി ഉന്നതമായ ഒരു ശ്രേണിയാണ്. കുട്ടികൾ പതുക്കെ വളർന്നു തുടങ്ങുകയാണ്.